നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ചെറിയ പാർട്ടി, അല്ല ഏറ്റവും ചെറിയ വലിയ പാർട്ടി, ഇതെന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾ ഒരു നിമിഷം ഓർത്തില്ലേ? വിശദമായി പറയാം. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ മൈനർ പാർട്ടി, അല്ലെങ്കിൽ മൈനർ പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ പാർലമെന്റ് അംഗങ്ങളുള്ള പാർട്ടി എന്ന വിശേഷണത്തിനർഹമായ ദ ഗ്രീൻസ്. ഓസ്ട്രേലിയയുടെ ഹരിത പാർട്ടിയുടെ ചരിത്രവും നാൾ വഴികളുമാണ് ഈ പോഡ്കാസ്റ്റിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അതിന്റെ വിശദാംശങ്ങളുമായി ഞാൻ നവ്യ വിശ്വനാഥ്. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിലൂടെ കാലിക പ്രസക്തമായ വാർത്തകളും മറ്റ് വിശേഷങ്ങളുമെല്ലാം ശ്രോതാക്കളിലെത്തിക്കാറുണ്ട്. അതൊക്കെ കേൾക്കാനായി SBS മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുകയോ SBS മലയാളം ഫേസ്ബുക്ക് പേജ് പിന്തുടരുകയോ ചെയ്യാവുന്നതാണ്. പേരിന്റെ കൂടെ പാർട്ടി എന്ന് ചേർക്കാത്ത ചുരുക്കം ചില പാർട്ടികളിലൊന്നാണ് ഗ്രീൻസ്. പേരുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തനങ്ങളുമായി ഏറെ ബന്ധമുള്ളൊരു പാർട്ടി. കഴിഞ്ഞ 50 വർഷങ്ങൾക്കിടയിൽ രാജ്യത്ത് നടന്ന ചില പാരിസ്ഥിതിക സാമൂഹിക പ്രതിഷേധങ്ങളുടെ പരിണിത ഫലമായി രൂപം കൊണ്ട കൂട്ടായ്മകളിൽ നിന്ന് ഉടലെടുത്ത പാർട്ടിയെന്ന് ഗ്രീൻസിനെ വിശേഷിപ്പിക്കാം. വ്യക്തമായി പറയുകയാണെങ്കിൽ 1970s ടാസ്മാനിയയിൽ നടന്ന ചില പാരിസ്ഥിതിക പ്രതിഷേധങ്ങളാണ് ഗ്രീൻസിന്റെ രൂപീകരണത്തിന്റെ മൂലകാരണമെന്ന് ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ സീനിയർ ലെക്ചറർ ജിൽ ഷെപ്പേർഡ് പറയുന്നു.
Early days of the Greens, particularly in Tasmanian politics, where no one in politics was defending the interests of the environment.
ആ കാലഘട്ടത്തിൽ പരിസ്ഥിതി പ്രവർത്തകനായ ബോബ് ബ്രൗണിന്റെ നേതൃത്വത്തിൽ ടാസ്മാനിയയിലെ ഫ്രാങ്ക്ലിൻ നദിയിലെ അണക്കെട്ടിനെതിരെയും അവിടെ നടന്നുകൊണ്ടിരുന്ന വനനശീകരണത്തിനെതിരെയും വ്യാപക പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. തത്ഫലമായി പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിൽ അഭിനിവേശമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയായി യുണൈറ്റഡ് ടാസ്മാനിയ ഗ്രൂപ്പ് പിറവികൊണ്ടു. ഇതാണ് ലോകത്തിലെ തന്നെ ആദ്യ ഹരിത പാർട്ടിയെന്ന് ഗ്രീൻസ് പാർട്ടി അവകാശപ്പെടുന്നു. 1980s തുടക്കത്തിൽ സംസ്ഥാനമടിസ്ഥാനമാക്കിയുള്ള മറ്റ് ഗ്രീൻസ് പാർട്ടികൾ ഉടലെടുത്തു. 1983 ന്യൂ സൗത്ത് വെയിൽസാണ് ഗ്രീൻസ് എന്ന പേര് ആദ്യമായി രജിസ്റ്റർ ചെയ്തത്. 1992 ഓസ്ട്രേലിയയിലെ സംസ്ഥാന അധിഷ്ഠിത ഗ്രീൻസ് പാർട്ടികൾ ഒരുമിച്ച് ചേർന്ന് പുതിയ ഫെഡറൽ പാർട്ടിയായ ഓസ്ട്രേലിയൻ ഗ്രീൻസ് പ്രഖ്യാപിച്ചു. പാർട്ടിയുടെ ആദ്യ നേതാവായി ബോബ് ബ്രൗൺ നിയമിതനാകുകയും ചെയ്തു. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണനയെന്ന് ബോബ് ബ്രൗൺ പ്രഖ്യാപിച്ചു.
The environment, our environmental policies also front line because they ultimately are social justice policies.
പരിസ്ഥിതിക്ക് വേണ്ടി മാത്രമല്ല സാമൂഹിക വിഷയങ്ങളിലും ഗ്രീൻസ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
Environmental protection and social justice, democracy and peace, those four pillars of the Greens charter worldwide. And that followed through to the world's first Greens Party Congress in Canberra in 2001 in which that was adopted internationally.
സർക്കാരിന്മേലുള്ള സുതാര്യത, ദയാവധം, സ്ത്രീകളുടെ അവകാശങ്ങൾ എന്നിവയിലായിരുന്നു ഗ്രീൻസ് പാർട്ടിയുടെ ആദ്യകാല പോരാട്ടങ്ങൾ. കാലങ്ങൾക്കിപ്പുറം ഓസ്ട്രേലിയയിലേക്കുള്ള അഭയാർത്ഥി പ്രവേശനം, ഗാസയിലെ യുദ്ധം, പലസ്തീനിയൻ രാഷ്ട്രത്തിന്റെ അംഗീകാരം, ആരോഗ്യ സംരക്ഷണം, ഭവന ലഭ്യത തുടങ്ങി നിരവധി സാമൂഹിക വിഷയങ്ങൾക്ക് വേണ്ടിയും ഗ്രീൻസ് ശബ്ദമുയർത്തുന്നു. 2010 ജൂലിയ ഗില്ലാർഡിന്റെ നേതൃത്വത്തിൽ ഒരു ന്യൂനപക്ഷ സർക്കാർ രൂപീകരിക്കാനായി ഗ്രീൻസ് ലേബറുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ഗ്രീൻസിന്റെ ഭാഗത്തുനിന്നുള്ള വലിയൊരു രാഷ്ട്രീയ നീക്കമായിരുന്നു. സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയങ്ങൾ കൊണ്ടുവരുന്നതിനെ എതിർക്കാൻ ഗ്രീൻസ് ലേബറിനെ സഹായിച്ചു. എന്നാൽ ഈ ബന്ധം അധിക നാൾ നീണ്ടുനിന്നില്ല. 2013 ലേബർ പാർട്ടി ഖനന വ്യവസായവുമായി ചേർന്ന് നിൽക്കുന്നെന്നാരോപിച്ച് രണ്ടു പാർട്ടിയും ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനം ഗ്രീൻസ് അവസാനിപ്പിച്ചു. മെഡിക്കെയറിൽ ഡെന്റൽ പരിരക്ഷണം ഉൾപ്പെടുത്തുക, ശതകോടീശ്വരന്മാരുടെ നികുതി വർദ്ധിപ്പിക്കുക, നെഗറ്റീവ് ഗിയറിംഗ് അവസാനിപ്പിക്കുക, എല്ലാ പുതിയ എണ്ണവാതക പദ്ധതികളും നിർത്തലാക്കുക തുടങ്ങിയവയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഗ്രീൻസ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന നയങ്ങൾ. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഫെഡറൽ പാർലമെന്റിൽ ഗ്രീൻസ് ഒരിക്കലും അധികാരത്തിൽ വന്നിട്ടില്ല. അവർക്ക് അടുത്ത കാലത്തൊന്നും ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയുമില്ല. പിന്നെ എന്തുകൊണ്ട് ജനങ്ങൾ ഗ്രീൻസിന് വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ,
I think voting for the Greens, particularly when they've had increasing success in the Senate, just feels like a normal option for a lot of voters. Their achievements are all conducted behind closed doors. The Greens can very rarely stand up and say, look at what we've done. But what they do is negotiate constantly, every day, with the government, whether that's Liberal or Labor, just to moderate reforms that they don't agree with. They would say that they've had successes in bringing the treatment of asylum seekers to the public attention and to keeping it in front of the parliament.
ഭാവിയിൽ ഒരു ഗ്രീൻ സർക്കാർ രൂപീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗ്രീൻസ് മുൻ നേതാവായ ബോബ് ബ്രൗൺ.
We expect that there'll be green governments in the future as the environmental and social crises that the planet's facing at the moment get rapidly worse.
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹരിതപക്ഷം വളരെ നല്ല മുന്നേറ്റമാണ് നടത്തിയത്. ഒരു പ്രതിനിധി മാത്രം ഉണ്ടായിരുന്ന പാർലമെന്റിൽ പ്രതിനിധികളുടെ എണ്ണം 4 ഉയർത്താനും 3 സെനറ്റ് സീറ്റുകൾ നേടാനും ഗ്രീൻസിന് സാധിച്ചു. 15 വർഷമായി മെൽബണിനെ ഫെഡറൽ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ആദം ബാൻഡാണ് ഗ്രീൻസ് പാർട്ടിയെ ഇപ്പോൾ നയിക്കുന്നത്. സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനായി നിലകൊള്ളുന്ന പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോഴും ഗ്രീൻസ് രൂപീകരണ സമയത്തെ പ്രത്യയശാസ്ത്രങ്ങളുമായി അവർ ഇപ്പോൾ എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെന്ന് ഷെപ്പേർഡ് വിശദീകരിക്കുന്നു.
The Greens, more than any other party in Australia at the moment, have had a huge makeover in terms of how they operate today. They've gone from being a social movement with one core issue at their heart to being a professional political party that has to campaign, has to have positions on a bunch of different things, has to vote on legislation, has to manage a party room that is getting bigger every election and has a lot of contrasting views. They used to be very willing to air their grievances in public, to, you know, have sort of public debates about their internal conflicts. And they've had to find that as you become bigger, that's just impossible. And so they do have to now deal with the egos, with the competing ideologies, you know, with the competing ambitions of their members. And that's not fun. Being a political party is a really tough job, and managing a political party, as Adam Bandt is finding, is inordinately difficult.
പ്രിയ ശ്രോതാക്കളെ, ഗ്രീൻസ് പാർട്ടിയുടെ ചരിത്രവും പ്രവർത്തന രീതികളെയും കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനിയും ഇതുപോലുള്ള പോഡ്കാസ്റ്റുകൾ കേൾക്കുവാനായി SBS മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBS ഫേസ്ബുക്ക് പേജ് പിന്തുടരാവുന്നതാണ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.